ഇന്ന് ആമോസ് പ്രവചനം നാലാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാലാം അധ്യായം ഉൾപ്പെടെ ഇനിയുള്ള മൂന്ന് അധ്യായങ്ങൾ ഇസ്രായേൽ, അതായത് 10 ഗോത്രങ്ങൾ അടങ്ങിയ വടക്കേ രാജ്യത്തെ പ്രത്യേകം പരാമർശിക്കുന്നതാണ്. തൻ്റെ ജനത്തിൻ്റെ അതിക്രമങ്ങളെ ദൈവം ശിക്ഷിച്ചിരുന്നു എന്ന കാര്യം ഓർപ്പിക്കുകയാണ് നാലാം അധ്യായത്തിൽ ചെയ്യുന്നത്. അഞ്ചാം അധ്യായത്തിൽ ഇനിയും, അതായത് ഭാവിയിൽ, ഇസ്രായേലിനെ അവരുടെ അതിക്രമങ്ങൾക്ക് ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആറാം അധ്യായത്തിൽ ആമോസ് തൻ്റെ തലമുറയെ അതിക്രമം വിട്ട് മനം തിരിയുവാൻ ഗുണദോഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഭാഗത്ത് ആമോസിന്റെ കാലത്തെ ജനങ്ങൾക്കെന്നപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനകരവും പ്രായോഗികവുമായ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സ്വയപരിശോധനയ്ക്കുതകുന്ന ഈ ഉപദേശങ്ങൾ സശ്രദ്ധം പഠിക്കണമേ? ഇവ നമ്മെ ആത്മീയമായി വളർത്തും എന്ന കാര്യത്തിന് സംശയമില്ല. തൻ്റെ ജനത്തെ അതിക്രമങ്ങളിൽ നിന്നും മാറി ദൈവത്തിങ്കിലേക്ക് വരുവാൻ ആമോസ് വിളിക്കുമ്പോൾ അവൻ ഉപയോഗിക്കുന്ന വാക്കുകളെ തീക്ഷ്ണ പരിഹാസം അല്ലെങ്കിൽ കൊള്ളിവാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ചില കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ, കൊള്ളാം കൊള്ളാം, നീ മഹാമിടുക്കനാ എന്ന് പറഞ്ഞാൽ മരവണ്ടനാണെന്ന്. ആമോസിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയ പർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ ഈ വചനം കേൾപ്പീൻ. ബാശാന്യ പശുക്കളെ, വടക്ക് ഹെർമോൻ മലകളുടെയും തെക്ക് ഗിലയാദ് പർവ്വത നിരകളുടെയും ഇടയിൽ യോർദാൻ നദിയുടെ കിഴക്ക് കിടക്കുന്ന പ്രദേശമാണ് ബാശാൻ. വടക്കേ രാജ്യത്തിന്റെ ഭാഗമായ മൂന്ന് ഗോത്രങ്ങൾ അവിടെയുണ്ട്. യോർദാന്റെ തെറ്റായ വശത്ത് തങ്ങിയവരാണ് ഈ മൂന്ന് ഗോത്രങ്ങൾ. വളരെ ഫലഭൂയിഷ്ഠമായ ഈ പ്രദേശം മുന്തിയ വർഗത്തിൽപ്പെട്ട കന്നുകാലികൾക്ക് പ്രശസ്തമായിരുന്നു. അവിടുത്തെ പുൽമേടുകൾ കാരണം അവിടുത്തെ പശുക്കൾ ആരോഗ്യമുള്ളവയും കാഴ്ചയ്ക്ക് മിനുത്തവയുമായിരുന്നു. ഇവിടെ ആരെയാണ് ആമോസ് സംബോധന ചെയ്യുന്നത്? ആരാണ് ഈ ബാശാന്യ പശുക്കൾ? പശു എന്നത് സ്ത്രീലിംഗമായതിനാൽ അനേകരും വിശ്വസിക്കുന്നത് സ്ത്രീകളെക്കുറിച്ച് ഇവിടെ പറയുന്നു എന്നാണ്. ഭർത്താക്കന്മാരോട് എന്ന പ്രയോഗവും കാണുന്നുണ്ടല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആഡംബരത്തിൽ തിന്നുപുളച്ച് വിലയേറിയ വസ്ത്രവും ആഭരണങ്ങളും ധരിച്ച് സ്വയം മിനുങ്ങി അങ്ങനെ നടക്കുന്ന ഇസ്രായേലിലെ സ്ത്രീകളെക്കുറിച്ചാണ്. ഈ ആഡംബരത്തിനും സമൃദ്ധിക്കുമൊക്കെ വേണ്ടി പാവപ്പെട്ടവരെ പീഡിപ്പിച്ചിരുന്നു. സാധുക്കളെ ഞെക്കിപ്പിഴിഞ്ഞാണ് ഈ അഹങ്കാരികൾ ആഡംബരത്തിൽ ജീവിച്ചത്. എത്ര കഷ്ടമില്ലേ? യഥാർത്ഥത്തിൽ ആമോസ് ഇവിടെ പറയുന്നു, എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും ചെയ്യുന്ന കൂട്ടരെന്ന്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലൂടെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ധാർമ്മിക നിലപാട്, സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. സ്ത്രീകൾ വില കൂടിയ വസ്ത്രം ധരിക്കുകയും ആഭരണങ്ങൾ ധരിക്കുകയും ഒക്കെ ചെയ്തു കാണുമ്പോൾ ആ സമൂഹത്തിൻ്റെ സമൃദ്ധി അളക്കാവുന്നതാണ്. അതുകൊണ്ട് ആമോസ് ഇവിടെ ബാശാൻ പ്രദേശത്തെ സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഗ്രഹിക്കാം. എങ്ങനെ ആയിരുന്നാലും ആ രാജ്യത്തെ ഭരണാധികാരികളോടാണ് ആമോസ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെന്തിനാണ് പ്രവാചകൻ ഇവിടെ ഈ സ്ത്രീലിംഗത്തിൽ സംബോധന ചെയ്യുന്നത്? അത് ആ കൂട്ടം സ്വവർഗ സംഭോഗ തൽപരരായിരുന്നു. റോമാലേഖനം ഒന്നാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത, ദൈവം തീർച്ചയായും ശിക്ഷിക്കുന്ന ഒന്നാണ് ഈ സ്വവർഗ സംഭോഗ തൽപരത. ചരിത്രത്തിൽ നിന്നും നാം ഗ്രഹിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, ഒരു രാഷ്ട്രം അധപ്പതിക്കുവാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാകുന്നു ഈ സ്വവർഗരതിയിൽ മനുഷ്യന് താല്പര്യം കൂടുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ പതനം ആരംഭിച്ചത് ഇതിൽ തന്നെയായിരുന്നു. നീറോ ചക്രവർത്തി സ്വവർഗ സംഭോഗ തൽപരനായിരുന്നു. ഒരു ഭ്രാന്തൻ രാജാവായിട്ടാണ് നീറോയെ വിശേഷിപ്പിക്കുന്നത്. അതെ, അവൻ ഭ്രാന്തനായിരുന്നു. വളരെ അസാധാരണമായ വിധത്തിലായിരുന്നു എന്ന് മാത്രം. ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിലേക്കും നികൃഷ്ടമായ ലൈംഗിക ചേഷ്ടകൾക്കായി നീറോയുടെ വലിയ കൊട്ടാരത്തിലെ ഒരു മുറി വേർതിരിച്ചിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അവന്റെ ഈ സ്വവർഗ സംഭോഗ തൽപരതയെ സംതൃപ്തിപ്പെടുത്തുവാൻ ഈ മുറി വിനിയോഗിച്ചിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ പരസ്യമായി കൊണ്ടിരിക്കുന്ന ഈ ദുഷ്പ്രവണത നമ്മുടെ സമൂഹങ്ങളിലും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യം താങ്കൾ ഗ്രഹിച്ചിട്ടുണ്ടോ? ഭയാനകമാണിത്. അതേക്കുറിച്ച് വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനെതിരെ ശബ്ദമുയർത്തുവാൻ ആരുമില്ല എന്നുള്ളത് അതിലും ഭയാനകമാണ്. എങ്ങനെ ഈ നാണം കെട്ടതൊക്കെ വിളിച്ചു പറയും എന്നതാണ് പ്രശ്നം. ഇന്ന് നമ്മുടെ രാജ്യത്തെ പല മത ഗുരുക്കന്മാരുടെയും ഏറ്റവും വലിയ ബലഹീനത ഇത് തന്നെയാകുന്നു എന്ന് അവരോട് ചേർന്ന് നടന്ന പല ശിഷ്യന്മാരും പിന്നീട് വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ. പാവപ്പെട്ട ഭക്തന്മാരെ വഞ്ചിക്കുന്ന ഈ ഗുരുക്കന്മാർ എത്ര വലിയ ശിക്ഷയ്ക്ക് യോഗ്യരാണെന്ന് ഓർക്കണേ. ഇതെല്ലാം ആയിട്ടും ഇവരുടെയൊക്കെ പുറകെ പോകുന്ന മനുഷ്യനെ പറഞ്ഞാൽ മതിയല്ലോ. ഈ ദുഷിച്ച പ്രവണതയ്ക്കെതിരായി സംസാരിക്കുവാൻ നമുക്ക് ആവശ്യം ആമോസിനെയാണ്. ഇന്ന് ഈ ആധുനിക യുഗത്തിൽ ഒരു ആമോസ് ആവശ്യമാണ്. രണ്ടാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചു കൊണ്ടുപോകുന്ന കാലം നിങ്ങൾക്ക് വരുമെന്ന് യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. വടക്കേ രാജ്യത്തിന്റെ താടിയല്ലിൽ ഒരു കൊളുത്തിട്ട് പിടിച്ച് അവരെ അടിമകളായി വലിച്ചുകൊണ്ടു പോകുന്ന ഒരു ചിത്രമാണ് ദൈവം ഇവിടെ നൽകുന്നത്. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടവർ അല്ലെങ്കിൽ കൊളുത്തപ്പെട്ടവരെന്ന് ചിലരെക്കുറിച്ച് നാം പറയാറുണ്ടല്ലോ. പറിച്ചു കളഞ്ഞാലും പോകാത്ത ഏതൊരു പാപത്തിലും മനുഷ്യർ കൊളുത്തപ്പെടാം. ദൈവം പറയുന്നത് ഈ ജനങ്ങൾ ന്യായവിധിക്കായി കൊളുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവരുടെ സ്വന്തം ദേശത്തു നിന്നും അവരെ വലിച്ചിഴച്ച് വെളിയിൽ കൊണ്ടുപോകുവാൻ പോകുന്നു. ചരിത്രത്തിൽ നിന്നും നമുക്കറിയാം, അവരെ കീഴടക്കിയവർ ഈ ജനങ്ങളുടെ മൂക്കിൽ കൊളുത്തിട്ട് അവരെ അടിമകളായി കൊണ്ടുപോയി, മൃഗത്തെ പോലെ. അങ്ങനെ അവരെ ഗണ്യമാക്കാതിരുന്നു. ദൈവത്തെ മറന്ന് സ്വന്ത വഴികളിൽ പോകുന്നവരുടെ സ്ഥിതി വളരെ വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണിത്. ആമോസ് പ്രവചനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അപ്പോൾ നിങ്ങൾ ഓരോരുത്തി നേരെ മുമ്പോട്ട് മതിൽ പിളർപ്പുകളിൽ കൂടി പുറത്തു ചെല്ലുകയും റിമ്മോനെ എറിഞ്ഞുകളയുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഥാർത്ഥത്തിൽ ദൈവം ഇവിടെ പറയുന്നത്, നിങ്ങൾ ധനവാന്മാരായതുകൊണ്ട്, നിങ്ങൾ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഭരണാധികാരികൾ ആയതുകൊണ്ട് നിങ്ങളെ ഈ ന്യായവിധി ഒന്നും ബാധിക്കില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഒടുവിൽ അശ്ശൂര്യർ വന്ന് അവിടുത്തെ ജനങ്ങളെ ബന്ധികളാക്കി കൊണ്ടുപോയപ്പോൾ അവരുടെ രാജാവിനെയും പിടിച്ചുകൊണ്ടുപോയി എന്നാണ് ചരിത്രത്തിൽ നാം വായിക്കുന്നത്. തെക്കേ രാജ്യം അടിമകളായി ബാബിലോണിലേക്ക് പോയപ്പോൾ അവരുടെ കാര്യത്തിലും ഇത് സത്യമായിരുന്നു. തുടർന്ന് നാം നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രസ്താവനയിലേക്കാണ് വരുന്നത്. 4-ഉം 5-ഉം വാക്യങ്ങൾ, ബേഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവിൻ, ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിപ്പീൻ, രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളെയും 3-ാം നാൾ തോറും നിങ്ങളുടെ ദശാംശങ്ങളെയും കൊണ്ടുവരുവിൻ, പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പിൻ, സ്വമേധാർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുവിൻ. അങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളെ നിങ്ങൾക്കിഷ്ടമായിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഈ ജനങ്ങളെ ബഥേലിലേക്ക്, അതെ, അവർ സ്വർണ കാളക്കുട്ടികളെ നമസ്കരിക്കുവാൻ പോയ സ്ഥലത്തേക്ക് വരുവാൻ ക്ഷണിക്കുമ്പോൾ ഈ ഭാഗത്ത് പ്രവാചകൻ കൈപ്പേറിയ കൊള്ളിവാക്കാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുമല്ലോ. ബഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവിൻ, ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിപ്പീൻ. ഗിൽഗാൽ എന്ന പദത്തിന്റെ അർത്ഥം ഉരുൾ അല്ലെങ്കിൽ ഉരുട്ടിക്കളയുക എന്നാണ്. യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്ന ഇസ്രായേൽ ജനം വാഗ്ദത്ത് നാട്ടിൽ ആദ്യം കാൽ കുത്തിയ സ്ഥലമാണ് ഗിൽഗാൽ. ഇത് അവർക്കൊരു പുണ്യഭൂമിയായി. പിന്നീട് ഈ സ്ഥലം വിഗ്രഹാരാധനയുടെ കേന്ദ്രമായി. ഇപ്പോൾ ആമോസ് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഇത് അങ്ങനെ ഒരു ആരാധനയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് അവരെ ക്ഷണിച്ച് പറയുകയാണ്, ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിപ്പീൻ എന്ന്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പാപം ചെയ്യുവാൻ ആരാധനയ്ക്ക് വരുവീൻ. സത്യത്തിൽ ഒരാൾ ആരാധനയ്ക്ക് പോകുന്നത് ഈ പറഞ്ഞതിന്റെ ഘടകവിരുദ്ധമായി ചെയ്യുവാനാണല്ലേ. ആമോസ് ഇവിടെ തീക്ഷ്ണമായ ആക്ഷേപഹാസ്യവും കുത്തുവാക്കോടുകൂടിയ ശാസനയുമാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. ഈ ജനങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നതിനെ കാണിക്കുന്നതിനാണ് ഈ പരിഹസിച്ചുകൊണ്ടുള്ള പ്രസ്താവന പ്രവാചകൻ ചെയ്യുന്നത്. അനേകർക്കും ആരാധനയ്ക്ക് പോകുന്നതും പൂജയ്ക്ക് പോകുന്നതും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും പെരുന്നാളുകളിലും ഉത്സവങ്ങളിലും സംബന്ധിക്കുന്നതും കൂടുതൽ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് വാങ്ങുവാൻ മാത്രമാണ്. രാവിലെ വണ്ടി ഓടിക്കുവാൻ ആരംഭിക്കുമ്പോൾ ആദ്യം കാണുന്ന നേർച്ചപ്പെട്ടിയിൽ 10 പൈസ അല്ലെങ്കിൽ 25 പൈസ അല്ലെങ്കിൽ ഇന്ന് 1 രൂപ ഇടുന്നു. പിന്നെ അന്ന് പകൽ എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടാം, ദൈവത്തെ രാവിലെ പ്രസാദിപ്പിച്ചല്ലോ, ഇനിയും അപകടമൊന്നും ഉണ്ടാകില്ല, കളക്ഷനും ഉഗ്രനായിരിക്കും എന്ന ചിന്തയാണ് പലർക്കും. ബിസിനസ്സുകാരും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്, രാവിലെയും വൈകുന്നേരവും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന ചിന്ത. ഇത് അപകടകരമാകുന്നു. നമ്മോടാരെങ്കിലും അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രസാദമാകുമോ? നമ്മെക്കാട്ടിലും മോശമായിട്ടാണോ നാം ദൈവത്തെ കാണുന്നത്? ആരാധനയ്ക്ക് പോകുക എന്നത് ചില അവസരങ്ങളിൽ വളരെ അപകടകരമാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? പിശാചും ആരാധനയ്ക്ക് പോകുമെന്നറിയാമോ? എനിക്ക് തോന്നുന്നു ഞായറാഴ്ച രാവിലെ വളരെ നേരത്തെ തന്നെ അവൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് വളരെ പ്രതീക്ഷയോടെ എത്തും. തനിക്ക് സാധിക്കുന്ന ഏതെങ്കിലും വിധത്തിൽ അവരുടെ പ്രവർത്തനത്തെ തകർക്കുവാൻ അവൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി നാം കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ദൈവവചനം ശരിയായി പഠിപ്പിക്കാത്ത പള്ളികളിലോ സംഘടനകളിലോ സാത്താൻ മിനക്കെടാറില്ല. വ്യക്തികളുടെ ജീവിതത്തിലും ഈ തത്വമാണ് അവൻ അവലംബിക്കുന്നത്. സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. വളരെ ഭക്തിപുരസരമാണ് ആമോസിന്റെ കാലത്ത് ജനങ്ങൾ ആരാധനയ്ക്ക് വന്നിരുന്നത്. ആമോസ് പറയുന്നു അവർ പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗമായിരുന്നു അർപ്പിച്ചിരുന്നതെന്ന്. ലേവ്യ പുസ്തകം അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഈ നടപടി വളരെ വിചിത്രമായി തോന്നും. കാരണം പുളിച്ച മാവ് എപ്പോഴും ദുഷ്ടതയെ കാണിക്കുന്നതാണ്, ദുരുപദേശത്തെ കാണിക്കുന്ന, ദുഷിച്ച നടപ്പിനെ കാണിക്കുന്ന ഈ പുളിച്ച മാവ് ആമോസിന്റെ ജനം സ്തോത്രയാഗങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ തന്നെ പ്രയാസമാകുന്നു. ലേവിയ ആചാരപ്രകാരം പെസഹ പെരുന്നാളിലും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും ആദ്യ ഫല പെരുന്നാളിലും പുളിച്ച മാവ് നിഷേധിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പെന്തക്കോസ്തു പെരുന്നാളിൽ യഹോവയ്ക്ക് ഒരു ഭോജനയാഗം അർപ്പിക്കണമായിരുന്നു. അതിൽ പുളിച്ച മാവ് ഉപയോഗിച്ചിരുന്നു. ഇന്ന് ക്രിസ്തീയ സഭയുടെ ആരംഭം കാണിക്കുന്നതാണല്ലോ പെന്തക്കോസ്ത്. അല്പം തെറ്റുകളോ ദുരുപദേശമോ, അതായത് പുളിച്ച മാവില്ലാത്ത സഭ ഇല്ല എന്ന് തന്നെ വേണം പറയുവാൻ. ഈ കാരണത്താൽ പെന്തക്കോസ്തു പെരുന്നാളിൽ പുളിച്ച മാവ് ഉപയോഗിച്ചിരുന്നു. സ്തോത്രയാഗത്തിലും പുളിച്ച മാവ് ഉപയോഗിച്ചിരുന്നു. സമാധാന യാഗങ്ങളിലൂടെ ആ യാഗങ്ങൾക്കുള്ള നിയമം ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൽ തരുന്നത് ഇപ്രകാരമാണ്. അതിനെ സ്തോത്രയാഗമായി അർപ്പിക്കുന്നു എങ്കിൽ അവൻ സ്തോത്രത്തോടുകൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത് കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം. ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. യാഗത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രമാണമാകുന്നു നാം വായിച്ചത്. യേശുക്രിസ്തു ദൈവവുമായി നമുക്ക് സമാധാനമുണ്ടാക്കി. ഇത് ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചതിനാൽ ഈ ആദ്യത്തെ യാഗത്തിൽ പുളിച്ച മാവ് എന്നൊന്നില്ലായിരുന്നു. പുതിയ നിയമത്തിൽ ഇത് വ്യക്തമാക്കിയിരുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇപ്പോൾ ആദ്യത്തെ യാഗം ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതും പുളിച്ച മാവ് ചേർക്കാത്തതുമായിരുന്നു. രണ്ടാമത്തത് മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നതും ഈ സ്തോത്രയാഗം അർപ്പിക്കുവാനായി വരുന്നവൻ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്തോത്രമായുള്ള സമാധാന യാഗത്തോടുകൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം. ഈ പറഞ്ഞ കാര്യം നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്നതാണ്. നിങ്ങൾക്കും എനിക്കും നമ്മുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കാവുന്നതാണ്. സമർപ്പണ ശുശ്രൂഷ എന്നൊരു ചടങ്ങിലൂടെയാണ് പലപ്പോഴും ഇത് ചെയ്യുന്നത്. സമർപ്പണം എന്നതുകൊണ്ട് വിശുദ്ധിക്കു വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നർത്ഥം വരുന്നതുകൊണ്ട് അപ്രകാരം ഒരു ചടങ്ങിന് ആ പേര് കൊടുക്കുന്നത് യുക്തമാണെന്ന് തോന്നുന്നില്ല. നമുക്കൊരിക്കലും നമ്മെ വിശുദ്ധരും പൂർണരുമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധ്യമല്ല. നമ്മിൽ എപ്പോഴും അല്പം പുളിച്ച മാവുണ്ടാകും. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പക്ഷേ ദൈവസന്നിധിയിൽ പരിപൂർണരായി സമർപ്പിക്കാം എന്ന് ചിന്തിക്കേണ്ട. മനുഷ്യരായ നമ്മെക്കൊണ്ട് ആ പൂർണ്ണത നേടുവാൻ പ്രയാസമാണ്. ഒരായുസ് മുഴുവൻ കാത്തിരുന്നാലും അതിന് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, ക്രിസ്തു നമ്മെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുന്നവനാണ്. അവനിൽ ആശ്രയിച്ചിട്ടുള്ള ആരും ഒരു നാളും ലജ്ജിതരായി തീർന്നിട്ടില്ല, മറക്കരുത്. വടക്കേ രാജ്യത്തെ ജനങ്ങളെ ബഥേലിലും ഗിൽഗാലിലും വന്ന് അതിക്രമം വർദ്ധിപ്പിക്കുവീൻ എന്ന് പ്രവാചകൻ കുത്തുവാക്കുകളോടെ ക്ഷണിക്കുമ്പോൾ പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പീൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. സ്തോത്രയാഗത്തിന്റെ ആദ്യ ഭാഗമായ പുളിപ്പില്ലാത്ത മാവിന്റെ കാര്യം പ്രവാചകൻ മിണ്ടിട്ടുപോലുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ജനങ്ങൾ ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും മൊത്തമായും നീക്കപ്പെട്ടിരിക്കുകയാണ്. അവർ നീങ്ങിപ്പോയി. അതുകൊണ്ട് അവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിന് ദുഷ്ടത കാഴ്ചവെക്കുക മാത്രമാണ്. അല്ലാതെ അവരെ കൊണ്ട് യാതൊന്നും സാധിക്കാത്തൊരു പശ്ചാത്തലത്തിൽ അവർ എത്തിക്കഴിഞ്ഞു. അത് ദൈവം അംഗീകരിക്കുമെന്ന് കരുതുകയേ വേണ്ട. നാടൻ ഉപദേശിയാകുന്നു എങ്കിലും ഈ ആമോസ് പറയുന്നത് എത്ര വലിയ ആഴമേറിയ കാര്യങ്ങളാണെന്നൊന്ന് നോക്കിക്കേ. കാട്ടിൽ ആടിനെ തീറ്റി നടന്ന ഈ ആമോസ് ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ആ, എനിക്കറിയില്ല. ദൈവവുമായി അവനുണ്ടായിരുന്ന ബന്ധം അത്ര ദൃഢവും നിരന്തരവും ആയിരുന്നിരിക്കാം. അവൻ ദൈവവചനത്തിന്റെ പ്രമുഖനായ ഒരു ശുശ്രൂഷകനായിരുന്നു, സംശയം വേണ്ട. ഇത് അത്ഭുതമായി തോന്നുന്നില്ലേ? ഗിൽഗാലിൽ വന്ന് അതിക്രമം ചെയ്യുവീനെന്ന് ജനങ്ങളെ ക്ഷണിച്ചു പറയുമ്പോൾ ആമോസ് ഉപയോഗിക്കുന്ന കൊള്ളിവാക്ക്, അതെ, ആക്ഷേപഹാസ്യം താങ്കൾക്ക് മനസ്സിലായല്ലോ. പ്രവാചകൻ അവരോട് പാപം ചെയ്യുവാൻ പറയുകയല്ല, പിന്നെയോ, ശക്തമായ ആക്ഷേപഹാസ്യമായി അവരോട് പറയുകയാണ്, നിങ്ങൾ ബഥേലിലും ഗിൽഗാലിലും വരുമ്പോൾ ചെയ്യുന്നത് ഇതുതന്നെയല്ലേ? നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനല്ല, പാപം ചെയ്യുവാനാണ് ഒരുമിച്ച് കൂടുന്നത്. ദൈവവചനത്തെ മറുതലിക്കുന്നതായ ഒരു കൂട്ടം ജനം. സുഹൃത്തെ, അടുത്ത പ്രാവശ്യം താങ്കൾ ആരാധനയ്ക്ക് പോകുവാൻ ഒരുങ്ങുമ്പോൾ ആദ്യം അല്പനേരം ശാന്തമായി സ്വന്തം ഹൃദയത്തിന്റെ അവസ്ഥ ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. താങ്കൾ ദൈവസന്നിധിയിൽ വിശുദ്ധമായ ഒരു ഹൃദയവുമായിട്ടാണോ ചെല്ലുന്നത്? ദൈവനാമത്തെ ദുഷിക്കുന്നതൊന്നും പറയാത്ത ഒരു അധരമാണോ നിങ്ങൾ ആരാധനയ്ക്കായി കൊണ്ടുപോകുന്നത്? ആമോസ് പ്രവാചകന്റെ ദൂത് ഇക്കാലത്ത് നമുക്കും വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ആമോസ് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് നമുക്ക് ഈ റേഡിയോയിലൂടെ സംസാരിപ്പിക്കാമായിരുന്നില്ലേ? അതിന് പലരും അവസരം കൊടുക്കില്ല എന്നായിരിക്കും താങ്കൾ പറഞ്ഞത്. എന്നിരുന്നാലും കുറഞ്ഞത് ഈ പ്രോഗ്രാമിലെങ്കിലും നമുക്ക് സംസാരിപ്പിക്കാമായിരുന്നു. ആ ദൂത് എത്ര ശക്തമായിരിക്കുമില്ലേ? ഇന്ന് അനേക പ്രസംഗകരും നല്ല നല്ല ചെറിയ പ്രസംഗങ്ങൾ ചെയ്ത് മനുഷ്യരെ തൃപ്തിപ്പെടുത്തി സന്തോഷത്തോടെ കഴിയുകയാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് അവരുടെ മുഖ്യ വിഷയം. പാപത്തെക്കുറിച്ച് അവർ ഒന്നും പറയില്ല, അത് അവർക്കൊരു പ്രശ്നവുമല്ല. സുഹൃത്തെ, പാപത്തെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കാത്ത ഒരു ആരാധനയും പ്രസംഗവും ദൈവസന്നിധിയിൽ പ്രയോജനമില്ലാത്തതാണ്. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പാപത്തിൻ്റെ മേൽ വിജയം വരിക്കുക എന്നത് തന്നെയാണ്. പള്ളിയിൽ പോകുന്നത് കൊണ്ടോ ക്ഷേത്രങ്ങളിൽ പോകുന്നത് കൊണ്ടോ വാരിക്കോരി ദാനധർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ആണ്ടിലൊരിക്കൽ പുണ്യസ്ഥലം സന്ദർശിച്ച് ദർശനം നടത്തിയതുകൊണ്ടോ പാപത്തെ മൂടിവെച്ച് രക്ഷപ്പെടാമെന്ന് കരുതരുത്. പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ഇതൊന്നും ഉതകുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവുമായി കണ്ടുമുട്ടുക, അവരുമായുള്ള നമ്മുടെ ബന്ധം ശരിയാക്കുക. അല്ലാത്ത പാപക്ഷമകളെല്ലാം കളിപ്പീരാണ്. നരകത്തിൽ മാത്രമേ അത് നമ്മെ കൊണ്ട് എത്തിക്കൂ. സുഹൃത്തെ, ഇതൊരിക്കലും നാം മറക്കരുത്. ദൈവഹിതപ്രകാരം നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം ശരിയായ പാതയിൽ നമ്മെ നടത്തുവാൻ മതിയായവനാണ്. അതിനായിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തെ താങ്കൾ സമർപ്പിക്കുമോ?